ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ രണ്ട് അധ്യായങ്ങളും മനുഷ്യന് വസിക്കുവാനായി ദൈവം സൃഷ്ടിച്ചൊരുക്കുന്ന സ്വർഗ സദൃശമായ ഭൂമിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. വെളിപാട് പുസ്തകം അവസാനത്തെ രണ്ട് അധ്യായങ്ങളും നിത്യയുഗത്തിൽ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കുന്ന സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവയ്ക്കിടയിലുള്ള പുസ്തകങ്ങളിലെ പ്രതിപാദ്യ വിഷയം മുഴുവനും ദൈവത്തിന് പുറംതിരിയുന്ന മനുഷ്യന്റെയും അവനെ തന്നിലെ കടിപ്പിക്കേണ്ടതിനിടവിടാതെ കൈനീട്ടുന്ന ദൈവത്തിന്റെയും പ്രതി പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ബൈബിളിലെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 22 അധ്യായമാണ് ഇന്ന് പ്രധാനമായും നാം പഠിക്കുവാൻ പോകുന്നത്. പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള പഠനമാണല്ലോ നാം ചെയ്തുകൊണ്ടിരുന്നത്. 21 അധ്യായത്തിന്റെ 18 വാക്യം വരെ നാം ചിന്തിച്ചു. അവിടെ പട്ടണത്തിന്റെ മതിൽ വരെ നാം കണ്ടു. ഇനിയും പട്ടണത്തിന്റെ അടിസ്ഥാനത്തിനായി ഉപയോഗിച്ച കല്ലുകളെ കുറിച്ചാണ് 19-ഉം 20-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്നത്തെ പഠനത്തോടുകൂടി ഈ വെളിപാട് പുസ്തക പഠനം നാം അവസാനിപ്പിക്കുകയാണ്. വളരെയേറെ ചിന്തിക്കുവാനായിട്ടുണ്ട്, എന്നാൽ സമയമില്ലാത്തതിനാൽ നാം പല കാര്യങ്ങളും ഓടിച്ച് പഠിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ അത് കൂടുതലായി പഠിക്കുവാൻ സമയമെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 21 അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഢൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം. ഓഹ്, എന്തെല്ലാം അല്ലേ! പട്ടണത്തിന്റെ 12 അടിസ്ഥാനങ്ങൾക്ക് 12 അപ്പോസ്തോലന്മാരുടെ പേരുകൾ മാത്രമല്ല, പിന്നെയോ അവ 12 വ്യത്യസ്തങ്ങളായ വിലയേറിയ കല്ലുകളും കൂടിയാണ്. ഏറ്റവും മനോഹരമായതും വില കൂടിയതുമായ വസ്തുക്കളായി നമുക്കറിയാവുന്നത് വിലയേറിയ കല്ലുകളാണ്. മാനുഷിക ഭാഷയിൽ പട്ടണത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതാണ് ഈ കല്ലുകൾ. ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നവർക്ക് ഈ മുത്തുകൾ പട്ടണത്തിന്റെ തേജസ് അല്പമായി വിവരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ദിവസം നാം അതിലൂടെ വ്യക്തമായി കാണുവാൻ പോവുകയാണ് സുഹൃത്തെ. ഈ പട്ടണത്തിന്റെ അടിസ്ഥാനത്തിലെ 12 കല്ലുകൾ നാം വിശദമായി പരിശോധിച്ചാൽ അതിന്റെ നിറവും മറ്റും വളരെയേറെ നല്ല വിലപ്പെട്ട വ്യാഖ്യാനങ്ങൾ, അടിസ്ഥാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നവ യെരുശലേമിന്റെ അടിസ്ഥാനം വിലയേറിയതും ബഹുവർണ്ണങ്ങളുള്ളതുമായ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതിനകത്തോ കർത്താവായ യേശു ഉണ്ട്. അവൻ ഇവിടെ ആയിരുന്നപ്പോൾ അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അവിടെ അവൻ പ്രപഞ്ചത്തിന്റെ വെളിച്ചമായിരിക്കും. വാനശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ബാഹ്യാകാശത്ത് വർണ്ണങ്ങൾ മിക്കവാറും ചാരനിറവും കറുപ്പുമാകുന്നു എന്നാണ്. എന്നാൽ നവ യെരുശലേം നിങ്ങൾ കാണുന്നത് വരെ അല്പം ഒന്ന് കാത്തിരിക്കുക. ഇനിയും 21 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. 18 വാക്യത്തിൽ പറയുന്നതും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം ആയിരുന്നു എന്നത്രേ. ഈ പട്ടണത്തെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ആരംഭത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ പട്ടണം സുതാര്യമായതാകുന്നു എന്നത്രേ, ട്രാൻസ്പെരന്റ്. നാം ആ ഗോളത്തിന്റെ അകത്ത് പാർക്കുമെന്നും സകലവും സുതാര്യമായതാകുന്നു എന്നും വിശ്വസിക്കുവാൻ എനിക്ക് സൂചന ലഭിച്ച സംഗതി ഇതത്രേ. ഇതിന്റെ അർത്ഥം വെളിച്ചം അകത്തുനിന്ന് പ്രകാശിക്കുകയും പല വർണ്ണത്തിലുള്ള കല്ലുകളിലൂടെ വെളിയിലേക്ക് വരികയും ചെയ്യുമെന്നത്രേ. നമ്മുടെ പ്രകൃത്യാ ഉള്ള കണ്ണുകൾക്ക് ഇന്ന് കാണുവാൻ കഴിയാത്ത അനേകം വർണ്ണങ്ങൾ ആ സമയത്ത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പുതിയ ശരീരത്തിൽ കാണുവാൻ കഴിയും. അതുമാത്രമല്ല, നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നഗരത്തിന്റെ വീതി തങ്കമാകുന്നു എന്നത്രേ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടാർ ഏത് തരത്തിലുള്ളതാകുന്നു എന്നതല്ല എന്റെ വിഷയം. പിന്നെയോ, എന്നെ ആകർഷിച്ച രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീഥികൾ അല്ല, വീഥിയാകുന്നു, ഏകവചനമാകുന്നു. വീഥികൾ ഉള്ള ഒരു പട്ടണമല്ല ഇത്. രണ്ട്, അത് സുതാര്യമായതാകുന്നു. അതിനെ അവിടുത്തെ വീതി പോലും സുതാര്യമാകുന്നു. ഇത് സ്വർണമാകുന്നു, എന്നാൽ സുതാര്യമായ തങ്കമാകുന്നു. ഇത് വീണ്ടും എന്നെ കൊണ്ട് പറയിക്കുന്നത് നാം ഗോളത്തിന്റെ അകവശമാകുന്നു നോക്കുന്നത് എന്നത്രേ. തെരുവീഥികൾ ഇല്ലാതെ നമുക്കിന്നുള്ളതുപോലെയുള്ള പട്ടണങ്ങൾ ഉണ്ടാകുക സാധ്യമല്ല. ഒരൊറ്റ വീഥി മാത്രമാണ് ഉള്ളതെങ്കിൽ എത്ര വലിയ ഗതാഗത തടസ്സമായിരിക്കും ഉണ്ടാകുക? നവ യെരുശലേമിൽ ഒരേ ഒരു വീഥിയാണുള്ളത്. അത് നാല് ഗോപുരത്തിങ്കിൽ ആരംഭിച്ച് ഗോളത്തിന്റെ ചുറ്റിലും കൂടി ഏറ്റവും മുകളിലേക്ക് പോയി വീണ്ടും ചുറ്റി വീണ്ടും താഴേക്ക് വരുന്നു. ഒന്ന് ആകാശത്തേക്കുള്ള വഴിയും മറ്റൊന്ന് പുറത്തേക്കുള്ള വഴിയും. ഒരൊറ്റ വീഥി മാത്രമേ കാണൂ എന്ന നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് സുതാര്യമായ തങ്കമാകുന്നു എന്നുള്ള വസ്തുത അർത്ഥമാക്കുന്നത്. പ്രകാശം വെളിയിലേക്ക് വരുമെന്നത്രേ. പ്രകാശത്തെ തടസ്സപ്പെടുത്തുവാനായി ഒന്നും ഉണ്ടാകുകയില്ല. വീഥി പോലും അതിനെ തടയുകയില്ല. ഇനിയും ഒരു പുതിയ ബന്ധത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 22-23 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. തന്റെ സാന്നിധ്യത്താൽ ദൈവം പുതിയ സൃഷ്ടിയെ നേരിട്ട് പ്രകാശിപ്പിക്കുന്നു. പഴയ സൃഷ്ടിയിൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞ് ദൈവം തന്റെ സാന്നിധ്യം സൃഷ്ടിയിൽ നിന്നും പിൻവലിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:2 നാം വായിക്കുന്നത് ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു എന്നത്രേ. തുടർന്ന് ദൈവം തന്റെ പ്രപഞ്ചത്തിൽ ഭൗതികമായ വെളിച്ചത്തെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. നമ്മുടെ തെരുവുകളിൽ വെളിച്ചത്തിനായി ബൾബുകൾ, ഇലക്ട്രിക് ബൾബുകൾ ഉപയോഗിക്കുന്നത് പോലെയോ വീടുകളിൽ ഉപയോഗിക്കുന്നത് പോലെയോ ആകുന്നു ദൈവം ഈ ഭൗതികമായ വെളിച്ചം ക്രമീകരിച്ചത്. എന്നാൽ പുതിയ സൃഷ്ടിയിൽ പാപം നീക്കപ്പെടുകയും ദൈവം വീണ്ടും വെളിച്ചത്തിന്റെ ഉറവിടമായി തീരുകയും ചെയ്യും. പുതിയ സൃഷ്ടിയിൽ ഭൗതികമായും ആത്മീകമായുമുള്ള വെളിച്ചം അവനാകുന്നു. സമാഗമന കൂടാരത്തിൽ സ്വർണ്ണ വിളക്ക് തണ്ട് ഉണ്ടായിരുന്നു. ആയത് ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഏറ്റവും നല്ല ഒരു വസ്തു തന്നെയാകുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. പുതിയ യെരുശലേമിൽ അവനാണ് സ്വർണ്ണ വിളക്ക്. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് ആരാധനയ്ക്കായി പുരോഹിതന്മാർ പ്രവേശിച്ചിരുന്നത് പോലെ ലോകത്തിലെ ജാതികൾ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കും. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നത് പോലെ ഭൂമിയിലെ ജാതികളും ഇസ്രായേലും പുതിയ യെരുശലേമിലേക്ക് വരും. അങ്ങനെ ആരാധനയ്ക്കായി വരുമ്പോൾ രക്തം കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം കുഞ്ഞാട് തന്നെ അവിടെ ഉണ്ടല്ലോ. എന്തൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ സമാഗമന കൂടാരത്തിന് പകരം വന്ന ദേവാലയം ദൈവീക തേജസ്സിന്റെ ഭൗമികമായ വേലിക്കെട്ടായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും പാപത്തിന്റെ സാന്നിധ്യത്തിന്റെയും ഒരു സാക്ഷ്യമായിരുന്നു അത്. പാപമുണ്ടായിരുന്നിടത്ത് ദേവാലയത്തിലെ ചടങ്ങുകളാൽ മാത്രമേ ദൈവത്തോട് സമീപിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ പുതിയ യെരുശലേമിൽ പാപം എന്നത് ഒരു യാഥാർത്ഥ്യമേ അല്ല. പിന്നെയോ, അസുഖപ്രദമായ പേടി സ്വപ്നമാകുന്നു. ഓർമ്മയുടെ ഉള്ളറയിൽ നിന്ന് പോലും വെളിയിൽ ചാടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതായിരിക്കും ശരി. ഇനിയും 24 നാം കണ്ടു, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. അവർ അവിടെ ജീവിക്കും എന്ന് ഇവിടെ പറയുന്നില്ല. പിന്നെയോ, അവർ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പുതിയ യെരുശലേം സൂര്യനും ചന്ദ്രനും പകരം ഭൂമിക്ക് പ്രകാശം നൽകും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. പുതിയ യെരുശലേമും താഴെ ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗതം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 25 അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. രാത്രിയിൽ വാതിൽ അടയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് വെറും മഠയത്തരമാകുമല്ലോ. കാരണം അവിടെ രാത്രി ഇല്ലല്ലോ. അതുകൊണ്ട് അവൻ പറയുന്നത് ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല എന്നാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ പ്രധാന കവാടത്തിന്റെ താക്കോൽ പോലും ദൂരെ എറിയുവാൻ പോകുകയാണ്. കാരണം യാതൊരുവിധ അപകടത്തെയും പ്രതീക്ഷിക്കുവാനില്ല. എത്ര മനോഹരമായിരിക്കുന്നില്ലേ 26-27 വാക്യങ്ങൾ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. മനുഷ്യനുമായുള്ള ദൈവത്തിന്റെ പ്രാരംഭ ഉദ്ദേശം ഇവിടെ ഇതാ നടപ്പാക്കിയിരിക്കുന്നു. അതേ കൂട്ടായ്മ, തന്നെ നിത്യമായി ആരാധിക്കുവാൻ തന്നെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായ ഒരു സൃഷ്ടി ഇപ്പോൾ ദൈവത്തിന് ലഭിച്ചിരിക്കുന്നു. കുഞ്ഞാട് വെളിച്ചമായതിൽ അവൻ നിത്യമായി സന്നിഹിതനാകിയാൽ രാത്രി ഉണ്ടാകുവാൻ ഇടയില്ല. അതത്രേ ഇവിടെ പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ നിത്യതയിൽ നിങ്ങളും ഞാനും അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കും. അവർ ഈ പറയുന്ന എന്നെ നോക്കിയിട്ട് പറയും, അതെ അയാളെ കണ്ടോ, അവൻ നരകത്തിന് യോഗ്യനാണ്. എന്ന കർത്താവായ യേശു അവന് വേണ്ടി മരിച്ച് ഒരു വലിയ വില കൊടുത്തു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു. അത്ര മാത്രമേ അവൻ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, കർത്താവായ യേശു അവനായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അവൻ അവനെ സ്വർഗത്തിന് യോഗ്യനാക്കി, പ്രിയനായവനിൽ അവനെ അംഗീകരിച്ചു. എത്ര മനോഹരമായിട്ടുള്ള ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മെ നയിച്ചിരിക്കുന്നത് എന്നോർക്കുക. നാടകീയമായ അത്ഭുതങ്ങളുടെ ഈ മഹൽ ഗ്രന്ഥത്തിന്റെ ഒടുവിലത്തെ രംഗത്തേക്കാണ് നാം 22-ാം അധ്യായത്തിലൂടെ പ്രവേശിക്കുന്നത്. ദൈവം തന്റെ അവസാനത്തെ വാക്കുകൾ ഇവിടെ നൽകുന്നു. അവ ഒടുവിലത്തെ വാക്കുകളായതിനാൽ അവയ്ക്ക് വളരെയേറെ പ്രസക്തിയുമുണ്ട് എന്ന് മറക്കരുത്. മനുഷ്യന്റെ യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പാത പരുവരുത്തതായിരുന്നു. അനേകം ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടുവാനുണ്ട്. പല പ്രശ്നങ്ങളും ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ വീണ്ടും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിത്യതയിലേക്ക് പ്രവേശിച്ചു. അവിടെ സകലവും പരിഹരിക്കപ്പെടും. സകല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. ദൈവം രംഗത്തിരിക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവൻ രംഗത്ത് തന്നെ ഉള്ളതായി, അതെ തന്റെ സ്വന്തമായവരുടെ പൂർണ്ണ നിയന്ത്രണം ഉള്ളവനായി ബൈബിൾ ഉപസംഹരിക്കുന്നു. അവൻ കഷ്ടത സഹിച്ചു, ഒരു വില നൽകി. അവൻ മരിച്ചു, എന്നാൽ വിജയവും മഹത്വവും അവൻ്റെതാണ്. അവൻ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു വിശദീകരണത്തോടെയാണ് 22-ാം അധ്യായം ആരംഭിക്കുന്നത്. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനത് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. പുതിയ യെരുശലേമിനെ കുറിച്ച് ഇതുവരെ നാം പഠിച്ചതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചിന്ത, അവിടെ സസ്യങ്ങൾ ഒന്നുമില്ല, ധാതുക്കൾ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും. ഇതുവരെ യാതൊരു പച്ചച്ചെടിയെക്കുറിച്ചും സംസാരിക്കാഞ്ഞതിനാലാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പുതിയ യെരുശലേമിന്റെ കാഴ്ച അതിമനോഹരവും വെട്ടിത്തിളങ്ങുന്നതുമായ ഒരു സ്വർണ്ണക്കടയുടെ പ്രതീതി ഉളവാക്കുന്നതായിരുന്നില്ലേ? അവിടെ ചെന്നാൽ ഒന്നിരിക്കുവാൻ അല്പം പച്ചപ്പുല്ലുണ്ടായിരിക്കില്ലേ എന്ന് നാം അതിശയിച്ചിരുന്നിരിക്കാം. ഒരൊറ്റ മരവുമില്ലേ? കുടിപ്പാൻ വെള്ളവും ഭക്ഷിപ്പാൻ ആഹാരവുമില്ലേ? എന്നാൽ ഇതാ അതിമനോഹരമായി പട്ടണത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കൂടി. 1-ാമത്തെ ഏദനിൽ 4 ശാഖകളായി പിരിഞ്ഞിട്ടുള്ള ഒരു നദി ഉണ്ടായിരുന്നു. വളരെയേറെ ജലം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനെ ജീവന്റെ ജലം എന്നല്ല വിളിച്ചത്. ഏദൻ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു തോട്ടമായിരുന്നു. അതിന്റെ നടുവിൽ ജീവന്റെ വൃക്ഷമുണ്ടായിരുന്നു. രക്തം ചൊരിഞ്ഞ ദൈവം മനുഷ്യനായി അവിടേക്കുള്ള വഴി തുറന്നു വെച്ചിരുന്നു. പുതിയ യെരുശലേമിൽ ജീവജലത്തിന്റെ ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ സിംഹാസനം അതിലെ ജീവനുള്ള ഉറവ ആകുന്നു. ആവശ്യം പോലെ വെള്ളം നൽകുന്ന ഉറവ. ജീവവൃക്ഷം ഒരു ഫലവൃക്ഷമാകുന്നു. അത് 12 വിധ ഫലം ഓരോ മാസവും കായ്ക്കുന്ന വൃക്ഷമാണ്. നിരന്തരമായി സമൃദ്ധിയായി വ്യത്യസ്ത ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷം. നിത്യതയിൽ മനുഷ്യൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതാണ്. പലരും ഇതുവരെ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ആശ്വാസമായില്ലേ? പല വിധത്തിലും ആഹാരം ഉണ്ടായിരിക്കും, എന്നാൽ എല്ലാം പഴങ്ങളായിരിക്കുമെന്ന് മാത്രം. അതെ, ഏദൻ തോട്ടത്തിലേതുപോലെ വൃക്ഷത്തിന്റെ ഇല പോലും പ്രയോജനമുള്ളതാകുന്നു. അവയ്ക്ക് രോഗം ഭേദമാക്കുവാനുള്ള കഴിവുണ്ട്. ഇത് വിചിത്രമായ ഒരു പ്രസ്താവനയായി തോന്നാവുന്നതാണ്. കാരണം പൂർണ്ണതയുടെ ഒരു പ്രപഞ്ചത്തിൽ രോഗശാന്തിയുടെ ആവശ്യം എന്താണ്? ഈ ചോദ്യം നല്ല ചോദ്യമാകുന്നു എന്ന് മാത്രമല്ല, ഉത്തരം നൽകുവാൻ പ്രയാസമുള്ളതും കൂടിയാകുന്നു. എന്നാലും മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. നിത്യതയിൽ പുതിയ ഭൂമിയിൽ പാർക്കുന്നവരുടെ ശരീരം സഭയിലെ വിശ്വാസികളുടെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നത്രേ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. സഭയിലെ വിശ്വാസികളുടെ ശരീരം ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം പോലെ ആയിരിക്കും. അന്ന് ഭൂമിയിൽ വസിക്കുന്നവരുടെ ശരീരത്തിന് ഇടയ്ക്കിടെ പുതുക്കൽ ഉന്മേഷപ്പെടുത്തൽ ആവശ്യമായിരിക്കും. ഈ കാരണത്തിനും കൂടി ആയിരിക്കും അവർ പുതിയ യെരുശലേമിൽ വരുന്നത്. ആരാധിക്കുവാൻ മാത്രമല്ല, പിന്നെയോ ശാരീരികമായും ആത്മീയമായും പുതുക്കപ്പെടുവാൻ കൂടി. അതിനാൽ അവിടെ ആരോഗ്യത്തിന് എന്ന് തർജ്ജിമ ചെയ്യേണ്ടതാണ്. ആദാമ്യ ഏദനിലെ ജീവവൃക്ഷത്തിന്റെ ഉപയോഗവും അതായിരുന്നു. പാപം പ്രവേശിക്കാത്ത അന്ന് മനുഷ്യന് അത് എന്ത് ഗുണം ചെയ്യുമായിരുന്നുവോ അതേ ഗുണം ഇവിടെയും നൽകും. ഇനി 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. 1-ാമത്തെ സൃഷ്ടി പാപത്തിന്റെ ശാപത്താൽ ഇരുണ്ടുപോയി. നിങ്ങളും ഞാനും ഇന്ന് പാർക്കുന്ന ഈ ഭൂമി പാപത്തിന്റെ ശാപത്താൽ വന്ന അനേകം പാടുകൾ പേർന്നതാകും. പുതിയ സൃഷ്ടി പാപത്താൽ അവലക്ഷണപ്പെടുന്നതല്ല, പാപം അവിടെ ഒരു വിധത്തിലും പ്രവേശിക്കുവാൻ അനുവദിക്കുന്നതല്ല, അതിന് അവിടെ യാതൊരു സാധ്യതയും ഉണ്ടാകുകയില്ല, ഏദനിൽ ഉണ്ടായിരുന്ന സാധ്യത പോലും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെ സിംഹാസനവും കുഞ്ഞാടും പുതിയ യെരുശലേമിലുണ്ട്. പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും ആസ്ഥാനമാകുന്നു അത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായതിനാൽ അല്പം വിശദീകരണം ആവശ്യമാണ്. ആദ്യത്തെ സൃഷ്ടിപ്പിൽ ഇരുണ്ട ലോകത്തെ പുതുക്കുവാൻ വീണ്ടും പണിയുവാനായി ആത്മാവ് പ്രവർത്തിക്കുന്നത് നാം കാണും. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കും. പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിലും ജീവിതത്തിലും പുതുക്കം വരുത്തുന്ന ഉപകരണം പരിശുദ്ധാത്മാവാകും. അവൻ വ്യക്തികളെ ഇന്ന് പുതിയ സൃഷ്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിധത്തിലുള്ള അവന്റെ ഒരു പ്രവർത്തനം പുതിയ സൃഷ്ടിപ്പിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അവനെക്കുറിച്ച് സൂചിപ്പിക്കാത്തത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തന്നെയാണ്. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുമെന്ന്, അവനെ ശുശ്രൂഷിക്കുമെന്ന്, ഇനിയും അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കുമെന്ന്. ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ നാമം വഹിക്കും, ഓരോരുത്തരും അവനെ പോലെ ആയിരിക്കും, അതേസമയം തന്നെ തന്റെ പ്രത്യേക വ്യക്തിത്വം കളയാതെയും ഇരിക്കും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലേ. ഇനി രാത്രി ഉണ്ടാകുകയില്ല എന്ന്, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. രാത്രി അവിടെ ഇല്ലല്ലോ. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും ഇത് ഉറപ്പാക്കി പറയുന്നുണ്ട്. പറയുന്നു അവർ രാജാക്കന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ രാജ്യത്വമുള്ളവരായിരിക്കുക എന്ന് മാത്രമല്ല, ഭരണം ചെയ്യുന്നവരുമായിരിക്കും. പുതിയ ഭൂമിയിൽ മാത്രമല്ല, നിത്യത മുഴുവൻ രാജാക്കന്മാരായിരിക്കും. മണവാട്ടി ക്രിസ്തുവിനോടൊപ്പം വാഴുന്നത് നിത്യതയിലാണ്. കർത്താവ് ഓരോ വിശുദ്ധനും നൽകുവാൻ പോകുന്നത് എന്താകുന്നു എന്ന് ആർക്കറിയാം? ആദാമിന് പഴയ സൃഷ്ടിയുടെ മേൽ ദൈവം അധികാരം നൽകിയിരുന്നു എന്നോർക്കുന്നുണ്ടല്ലോ. ഇനിയും 6-ഉം 7-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത് 22-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ച് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്നുള്ള കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ അർത്ഥമാണ്. അതുകൊണ്ട് അവൻ അർത്ഥമാക്കുന്നത് വേഗം എന്നാകുന്നു. 12-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഈ അവസാന ഭാഗത്ത് 3 പ്രാവശ്യം ഇത് കാണും. വെളിപാട് പുസ്തകം 4-ാം അധ്യായം മുതലുള്ള സംഭവങ്ങൾ 7 വർഷത്തിൽ കൂടുതൽ എടുക്കുകയില്ല എന്ന് നമുക്കറിയാം. അതിൽ തന്നെ കൂടുതലും 7 വർഷത്തിന്റെ 2-ാം പകുതിയായ 3.5 വർഷത്തിൽ സംഭവിക്കുന്നവയാണ്. ഇവിടുത്തെ പ്രോത്സാഹനം കർത്താവായ യേശു പറയുന്നത് ഇതൊരു നീണ്ടകാലമായിരിക്കില്ല എന്നത്രേ, ഞാൻ വേഗം വരുന്നു, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതാണ്. എന്നാൽ അതിന്റെ അർത്ഥം നാം ഈ കാലത്ത് പ്രവേശിച്ചതിന് ശേഷം എന്നാണ്. ക്രിസ്തുവിന്റെ വേഗമുള്ള വരവ് എന്ന് പറയുമ്പോൾ നാം അത്രയ്ക്ക് കൃത്യമായിട്ടല്ല അത് പറയുന്നത്. ഞാനും അത് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അത് അത്രയ്ക്ക് ശരിയായ പ്രയോഗമാകുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്റെ മുദ്ര ഈ പുസ്തകത്തിന്മേലിടുന്നു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ. ഇനിയും 8-11 വരെയുള്ള വാക്യങ്ങൾ ഞാനിത് വായിക്കട്ടെ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ പുസ്തകത്തിൽ യോഹന്നാൻ പലപ്പോഴും ആവർത്തിച്ചതായ കാര്യമാണല്ലോ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രംഗങ്ങൾ കണ്ടവനും കേട്ടവനുമാകുന്നു താൻ എന്നുള്ളത്. അതേ കാര്യം ഇവിടെ ഇതാ ഒടുവിലായി പറയുന്നു. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞതായ വിധവും ഇതുതന്നെയാണ്. ആദ്യത്തെ TV പ്രോഗ്രാം ആയിരുന്നു ഇത്, കാരണം യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായല്ലോ. ഇതൊക്കെ ആയപ്പോൾ യോഹന്നാൻ അങ്ങ് ആവേശഭരിതനായി. അപ്പോൾ അവനുണ്ടായ സ്വാഭാവികമായ ചിന്താഗതി കവണു വീണ് ദൂതനെ നമസ്കരിക്കുക എന്നതായിരുന്നു. എന്നാൽ ദൂതന്റെ എളിമയും സൗമ്യതയും ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണല്ലേ, അവൻ അതിന് ഒരിക്കലും അനുവദിച്ചില്ല. ഇനിയും വേറൊരു കാര്യം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാണട്ടെ. നഷ്ടപ്പെട്ടവരുടെ ഏറ്റവും ഭയാനകമായ അവസ്ഥ ആയിരിക്കും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിലെ വലിയ വെള്ളസിംഹാസനത്തിലെ ശിക്ഷയേക്കാൾ ഭയങ്കരം നഷ്ടപ്പെട്ടവരുടെ പാപമയമായ അവസ്ഥ സ്ഥിരവും നിത്യവുമായ ഒന്നായിത്തീരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, അതിനോളം ഭയാനകമായത് എന്താണ്? നിങ്ങൾക്ക് പാപം ചെയ്യണ്ട, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വെളിയിൽ വരണം എന്ന ചിന്ത പോലും തോന്നാത്ത അവസ്ഥ, അത് ഭയങ്കരമായിരിക്കും കേട്ടോ. 12 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, 16 വരെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകും. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ദൈവത്തിന്റെ ഈ പരിപാടി സഭ അറിയേണ്ടതാണ്. ഒന്നുകിൽ ഇവിടെ ദൂതൻ യേശുക്രിസ്തുവിൽ നിന്നുള്ള വളരെ വ്യക്തിപരമായ ഒരു ദൂത് അറിയിക്കുകയാണ്, അതല്ലാത്ത പക്ഷം കർത്താവ് തന്നെ ഈ ഭാഗത്ത് കടന്ന് വ്യക്തിപരമായി ഇത് പറയുന്നതാണ്. താൻ വീണ്ടും വരുന്നു എന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. അത് അവിടുത്തെ വ്യക്തിപരമായ പ്രഖ്യാപനമാകുന്നു. കർത്താവായ യേശുവിന്റെ അതിപ്രധാനവും വ്യക്തിപരവുമായൊരു വാഗ്ദത്തം ഓരോ വിശ്വാസിക്കും സംശയിക്കുവാനോ തള്ളിക്കളയുവാനോ കഴിയുകയില്ല. കർത്താവ് തന്നെ വേഗത്തിൽ വന്ന് ഇതിന്റെ എല്ലാം കണക്ക് ചോദിക്കും എന്നാണ് ആശയം. വേഗം വരും എന്നതിന് വരവ് താമസമില്ല എന്നും നിശ്ചയമായി വരും എന്നും അർത്ഥമാകുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ജീവിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ ജീവിക്കുവാൻ സാധിക്കില്ല. വ്യക്തിപരമായ ഈ ദൂതുമായി കർത്താവായ യേശു തന്നെ തന്റെ ദൂതനെ അയച്ചു എന്നുള്ളത് തെളിവാണ്. യേശു എന്ന ഞാൻ താൻ രക്ഷകനായി വന്നപ്പോഴത്തെ പേര് തന്നെ അവൻ ഇവിടെ എടുക്കുന്നു. ജഡധാരണം ചെയ്തപ്പോൾ തനിക്കുണ്ടായിരുന്ന പേര്, മറ്റാർക്കും അറിയുവാൻ പാടില്ലാത്തതും തനിക്ക് മാത്രം അറിയാവുന്നതുമായ പേര്. അവനെയും അവന്റെ വ്യക്തിത്വത്തെയും ചുറ്റിപ്പറ്റി താങ്കളും ഞാനും നമ്മുടെ നിത്യത ചെലവഴിക്കുവാൻ പോവുകയാണ് സുഹൃത്തെ. താങ്കൾ ഇന്ന് യേശുവിൽ തൽപരനല്ല എങ്കിൽ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നാം സംസാരിക്കുവാൻ പോകുന്ന വിഷയം അത് മാത്രമാണ്. നാം അവനെക്കുറിച്ച് സംസാരിക്കുവാൻ പോകുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ പറയട്ടെ, താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഈ സ്വർഗം എന്നുള്ളത്. ഇനിയും 17, 18, 19 വാക്യങ്ങളും ഞാൻ വായിക്കട്ടെ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. എത്ര മനോഹരമായുള്ള ഒരു കാര്യമാകുന്നു ഇവിടെ യോഹന്നാൻ പറയുന്നത്. മണവാട്ടി സഭ ആകുന്നു ഇത്, രണ്ടു വിധത്തിലുള്ള ക്ഷണമാകുന്നു. ക്രിസ്തു വരുവാൻ അവനെ ക്ഷണിക്കുന്നതും കർത്താവ് മടങ്ങി വരുന്നതിനു മുൻപ് ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ പാപികളായ മനുഷ്യനുള്ള ക്ഷണവുമാകുന്നു അത്. പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിലുണ്ട്, സഭയുടെ പ്രാർത്ഥനയോടെ അവനും ചേരുന്നു. ആ പ്രാർത്ഥന കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ളതാണ്. തിരുവചനത്തിലെ ഒടുവിലത്തെ വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അതെ, ഞാൻ വേഗം വരുന്നു, പെട്ടെന്ന് വരുന്നു എന്നല്ല, ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ വാതിൽക്കലാകുന്നു എന്നറിയുക. ഓരോ യഥാർത്ഥ വിശ്വാസിയുടെയും ഹൃദയത്തിന്റെ തേങ്ങലാകുന്നു ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നു. പഴയ നിയമം ശാപത്തിന്റെ വാക്കുകളോടെ അവസാനിക്കുന്നു, പുതിയ നിയമം വിശ്വാസികളുടെ മേൽ കൃപയുടെ ആശീർവാദത്തോടെയാണ് അവസാനിക്കുന്നത്. കൃപ സകലർക്കും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആരെങ്കിലും നൽകിയിരിക്കുന്ന വാഗ്ദാനത്തെ തള്ളിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധി വഹിക്കേണ്ടി വരും എന്ന്. കൃപ ഇന്നും മനുഷ്യന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സുഹൃത്തെ, പാപികളെ സംരക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ മാർഗം അത്രേ അത്. ആ വലിയ പദവിയിലേക്ക് ദൈവം എല്ലാ മനുഷ്യനെയും ക്ഷണിക്കുക. എത്ര മനോഹരമായിരിക്കുന്നല്ലേ. ഈ പുസ്തകം പഠിക്കുവാൻ ലഭിച്ച അവസരം തന്നെ എത്ര വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ ആത്മാവ് ആ നിത്യതയ്ക്ക് വേണ്ടി എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളെ ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ